SBS റേഡിയോ.
ശ്രേയ ജയദീപ്, നമസ്കാരം. SBS മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം.
താങ്ക് യു.
ആദ്യം തന്നെ ചോദിക്കട്ടെ, ഒരു പാട്ട് പാടാമോ? ഇപ്പൊ ശ്രേയനെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് മലയാളികൾക്ക്. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ശ്രേയനെ ഇഷ്ടപ്പെട്ടതാക്കുന്ന ഒരു പാട്ട് തന്നെ ഇപ്പം സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിലെ ശ്രേയക്ക് റെക്കഗ്നീഷൻ കിട്ടിയ ഒരു പാട്ടുണ്ട്. ആ പാട്ട് തന്നെ പാടിയിട്ട് തുടങ്ങിയാലോ നമുക്ക്.
മുറ്റത്തോരറ്റത്ത് പുന്നാരി ചൊരുമുള്ള നട്ടു, കണ്ണീ തേവി നനച്ചു, കീനാവിന്റെ പൊന്തൂവൽ കൊണ്ട് പന്തലിച്ചു, നിന്താരത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാവയിലൊന്നു തൊട്ടു, രണ്ടാം നാളിന്റെ ജീവന മുട്ടവനിന്റെ ഒന്നു കട്ടു, ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടിട്ടു.
താങ്ക് യു ശ്രേയ, താങ്ക് യു സോ മച്ച്. എത്ര വയസ്സായി ശ്രേയക്ക്?
എനിക്ക് ഇപ്പൊ 12.
ആറ് വയസ്സിൽ പാടാൻ തുടങ്ങിയതാണ് അല്ലേ?
അതെ അതെ.
എത്ര പാട്ടുകൾ ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ 10 വയസ്സായപ്പം 50 പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നൊരു ഒരു നമ്പർ പല സ്ഥലത്തും കണ്ടു. അപ്പൊ അത് കഴിഞ്ഞ് 12 വയസ്സായപ്പോഴേക്കും എത്ര പാട്ട് ആകെ കൂടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്?
12 വയസ്സ് ടോട്ടൽ സോങ്സ് ഞാനങ്ങനെ കൃത്യമായിട്ടൊരു ഇതില്ല. ഫിലിം സോങ്സ് 50 above, ബാക്കിയെല്ലാം കൂടി 200.
ബാക്കിയെല്ലാം കൂടി 200 സോങ്സ് ആയി. ആഹാ, വെരി ഗുഡ്. ഇത്രയും നന്നായിട്ട് പാടാൻ പറ്റുന്ന ആദ്യം തന്നെ കണ്ടുപിടിച്ചതാരാ? ആദ്യം തന്നെ ശ്രേയോട് പറഞ്ഞതാരാ?
പാട്ട് പാടുന്ന പറഞ്ഞതാരാന്ന് വെച്ചാ ഞാനിങ്ങനെ TV കണ്ട് പാടുമായിരുന്നു. അപ്പൊ TV കാണാൻ, പിന്നെ ഫുഡ് കഴിക്കണമെങ്കിൽ ഉറങ്ങണമെങ്കിൽ ഒക്കെ പാട്ട് വേണമായിരുന്നു. അപ്പോ പിന്നെ അമ്മ പറഞ്ഞതൊക്കെ.
അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടോ? അമ്മ പറഞ്ഞോ പാട്ട് നല്ല പാട്ട്? കാരണം ചോദിക്കാൻ കാര്യം എന്താന്ന് വെച്ചാലേ, ചെറുതായിരിക്കുമ്പോ എല്ലാ കുട്ടികളും ചെറുതായിട്ട് ഡാൻസ് കളിക്കും, ചെറുതായിട്ട് പാട്ട് പാടും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് വളരെ ഇങ്ങനെ ചിലരുടെ ടാലന്റ് ഐഡന്റിഫൈ ചെയ്യാതെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലരുടെ ടാലന്റ് എന്താ പറയുക കണ്ടുപിടിച്ചു, പക്ഷെ അത്ര നല്ല ടാലന്റ് ഉണ്ടായിട്ടില്ല. ഇതിപ്പം ശ്രേയുടെ കേസില് സമയത്ത് ഒരാൾ കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ ശ്രേയ്ക്ക് ആ ടാലന്റ് അത്ര നന്നായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എങ്ങനെയാ അത്? ഇപ്പം പാട്ട് പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികളുണ്ട് ചെറുതായിരിക്കുമ്പോ, എങ്ങനെയാ അത് ശരിയായിട്ട് വന്നത്?
അതിപ്പോ ചോദിച്ചാ ഞാനിങ്ങനെ ചെറുപ്പത്തിൽ തന്നെ മൂളിപ്പാട്ടും അങ്ങനെയൊക്കെ പാടുകയായിരുന്നു. പിന്നെ സൂര്യ സിംഗർ ആഡ് വന്നപ്പോ അങ്ങനെയാണ് കോമ്പറ്റീഷനിലേക്ക് പോയത്. അതല്ലാതെ വേറെ ഇല്ല.
ഓക്കെ, അപ്പൊ റിയാലിറ്റി ഷോ വന്നതാണ് ശ്രേയക്ക് ഏറ്റവും നല്ല ഒരു കാര്യമായത് അല്ലേ?
അതെ അതെ.
ഓക്കെ, ഇനി അവിടുന്ന് ഇപ്പൊ റിയാലിറ്റി ഷോയിൽ ഒത്തിരി പേര് പാടാറുണ്ട്, ഒത്തിരി പേര് വിന്നേഴ്സ് ആവാറുണ്ട്. നമുക്കിപ്പം എല്ലാ വർഷവും നടക്കുന്ന പല റിയാലിറ്റി ഷോസും കേരളത്തിലുണ്ട്. എങ്ങനെയാണ് ശ്രേയ സിനിമയിലേക്ക് എത്തിയത്, സിനിമയിൽ പാടാൻ തുടങ്ങിയത്?
സിനിമയിൽ ഞാൻ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഫസ്റ്റ് മൂവിയിൽ ഞാൻ പാടുന്ന വീപ്പിംഗ് ബോയ് വന്നിട്ട് അതിൽ രണ്ട് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലൂടെയാണ് ഷോ ഒരു നടുക്കിലൂടെയാണ് ആ പാട്ട് പാടുന്നത്. മൂവി
വീപ്പിംഗ് ബോയിൽ പാടി. പക്ഷേ ശ്രേയുടെ ശരിക്കും ഒരു ബ്രേക്ക് എന്ന് പറയുന്ന പിന്നീട് വന്ന പാട്ടുകളാണ് അല്ലേ?
അതെ അതെ.
അപ്പൊ അത് അതിലേക്ക് എങ്ങനെയാ എത്തിയത്?
അതിലേക്ക് ഈ കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ആദർശാങ്കിള അച്ഛനെ വിളിച്ച്, പിന്നെ കാലിക്കറ്റ് വെച്ചിട്ടായിരുന്നു റെക്കോർഡിംഗ് ഉണ്ടായിരുന്നത്. അപ്പോ അത് അതും ഈ സൂര്യ സിംഗർ വഴിയിലൂടെ തന്നെയാണ് വിളിച്ചതും എല്ലാം
എത്തിയത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ചെറിയ കുട്ടികളുടെ പാട്ടുകളാണ് ശ്രേയ മെയിൻ ആയിട്ട് എന്താ പറയുക സിനിമയിൽ പാട്ട് റെക്കോർഡ് ചെയ്യാറ്. പക്ഷെ വലിയ ആളുകൾ പാടുന്ന പാട്ടുകൾ നന്നായിട്ട് പാടുന്ന കേട്ടിട്ടുണ്ട്. ഇപ്പം ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേശിത്രേന ആദ്യം കണ്ടപ്പം ലാലി ലാലി എന്നുള്ള പാട്ടാണ് പാടിയിട്ടുള്ളതെന്ന് പല സ്ഥലത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണോ?
ചിത്രാന്റിന് ആദ്യം കാണുമ്പോൾ ലാലി ലാലി അല്ല ഞാൻ പാടിയത്. ഞാൻ ചിത്രാന്റിന് എംജിന്ദ്രൻ സാർക്ക് വേണ്ടി ഞാൻ ഈ ഗോഡ് എന്നൊരു ആൽബത്തിൽ ഞാൻ പാടിയില്ലായിരുന്നു. അപ്പോ അതിന്റെ മേലമാനത്തെ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചിത്രാന്റിനെ പരിചയപ്പെടുന്നത്. ലാലി ലാലി അല്ല, ചിത്രാന്റിന് ഇങ്ങനെ മേലമാനത്തെ ഈ ഒരു ഗോഡ് എന്നൊരു ആൽബത്തിലൂടെയാണ് പരിചയപ്പെടുന്നത്.
ഓക്കെ, മേലമാനത്തെ എന്ന് പറയുന്നത് ശ്രേയുടെ ഒത്തിരി പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിവോഷണൽ സോങ്സിൽ ഒരെണ്ണമാണ് അല്ലേ? അതൊന്ന് പാടാമോ?
കൗതുകം പാകുന്ന സ്വർഗത്തിൽ ലാവണ്യലേ ജീവനിൽ വാഴുന്ന ഉന്മേഷു തമ്പുരാനേശോയി ഒന്നു വരാമോ ഈശോയി
താങ്ക് യു ശ്രേയ. ഒരു എന്താ പറയുക, ചെറിയ ചെറിയ കുട്ടികള് ഒരു പാട്ട് പാടുന്നതിനേക്കാളും കൂടുതൽ ഫീല് ശ്രേയയുടെ പാട്ടിലുണ്ട്. എങ്ങനെയാ, എങ്ങനെ ഇത് കൊണ്ടുവരുന്നേ?
അത് ഞാൻ ഈ കോമ്പറ്റീഷനിൽ പാടുമ്പോൾ തന്നെ ഓരോരോ പാട്ടുകൾ വരുമ്പോ അമ്മ അതിന്റെ അർത്ഥം പറഞ്ഞു തന്നത് എങ്ങനെ പാടണം, ഇത് സങ്കടമുള്ള പാട്ടാണോ സന്തോഷമുള്ള പാട്ടാണോ എങ്ങനെയാണെന്നെനിക്ക് ലിറിക്സ് എല്ലാം പറഞ്ഞു തന്നെ അതിൽ എങ്ങനെ ഫീൽ കൊടുക്കണം എന്ന് പറഞ്ഞു തന്നിട്ട് അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് അങ്ങനെയാ ഫീലിലേക്ക്. പിന്നെ എന്റെ ഗുരു സതീശങ്കള് സതീശങ്കളും എങ്ങനെ ഫീലിൽ പാടണം എന്തൊക്കെ ഓരോ പാട്ടിലൂടെയുള്ള നല്ല നല്ല വഴികളും എല്ലാം പറയുന്ന സതീശങ്കളാണ് എനിക്ക്.
ഓക്കെ, അപ്പൊ അമ്മയും ഗുരുവും കൂടെയാണ് ആ ഒരു സംഭവം ശ്രേയെന്ന് എന്താ പറയണ ശ്രേക്ക് അത് പറഞ്ഞു തന്നെ അത് പുറത്തേക്ക് എടുക്കുന്നത് അല്ലേ?
അതെ അതെ.
ശ്രേക്ക് ഇങ്ങനെ ഇപ്പൊ ചെറിയ കുട്ടികൾ പാടുന്ന പാട്ടല്ലാതെ വലിയ ആൾക്കാർ പാടുന്ന പാട്ടും നല്ല ഫീലില് പാടാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പാട്ട് പാടാമോ?
വലിയ ആൾക്കാർ പാടുന്ന പാട്ട് ഫീലില് പാടാൻ പറ്റുന്നു. അപ്പൊ വലിയ ആൾക്കാർ പാടിയ പാട്ട് ലാലി ലാലി പറഞ്ഞ പാട്ട് പാടാം.
ഓക്കെ.
ലാലി ലാലി ലേ ലാലി ലാലി ലേ ലോ ലാലി ലാലി ലേ ലാലി ലാലി ലേ ലോ മലരുളിയേ മന്ദാര മലരി മഞ്ചാടി മലിയേ ചഞ്ചാടുമഴകി പുതുമലരെ പുന്നാരമലരെ ഇന്നോമക്കളിയെ ഇക്കുഞ്ഞുമലരെ ലാലി ലാലി ലേ ലാലി ലാലി ലേലോ ലാലി ലാലി ലേ ലാലി ലാലി ലേലോ.
അടിപൊളി. ഇനിയിപ്പം ശ്രേയുടെ പോലെ ചെറിയൊരു കുട്ടി ഇപ്പൊ ചെറിയ ക്ലാസ്സിൽ മുതലേ പാട്ട് പഠിക്കാൻ തുടങ്ങി, പക്ഷെ ശ്രേയുടെ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ലൈഫാണ്. ഇപ്പൊ നമുക്ക് നമുക്കത് നോക്കുമ്പോ പുറത്തുനിന്ന് നോക്കുമ്പോ മനസ്സിലാവും. ഇപ്പൊ പാട്ട് പഠിക്കാനുണ്ട്, സ്കൂളിൽ പഠിക്കാനുണ്ട്, റെക്കോർഡിംഗ് ഉണ്ട്, ഇപ്പം സിനിമയ്ക്ക് വേണ്ടി പാടുന്നുണ്ട്, ഡിവോഷണൽ സോങ്സ് പാടുന്നുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ശ്രേയ, ശ്രേയുടെ ഒരു ടിപ്പിക്കൽ ഡേ എങ്ങനെയാ?
എന്റെ ടിപ്പിക്കൽ ഡേ എന്ന് പറയുകയാണെങ്കിൽ റെക്കോർഡിംഗ്സ് ഈ വർക്കിംഗ് ഡേയ്സ് ഉണ്ടാവാറില്ല, സൺഡേ സാറ്റർഡേസ് ആണ് കൂടുതലും റെക്കോർഡിംഗ്സ് ഉണ്ടാവുക, കാരണം സ്കൂൾ ഉണ്ടാവുന്നതുകൊണ്ട്. പിന്നെ ഇപ്പൊ ഇൻ കേസ് ഇപ്പൊ മാസത്തിൽ ഒരിക്കലൊക്കെ വർക്കിംഗ് ഡേയ്സിൽ എനിക്ക് റെക്കോർഡിംഗ് ഉണ്ടാവുക, അത് സ്കൂൾ കഴിഞ്ഞിട്ടാണ് ഉണ്ടാവാറ്. പിന്നെ മ്യൂസിക് ക്ലാസ് പോകുന്നുണ്ട്, അത് സൺഡേ സാറ്റർഡേ ആണ്. പിന്നെ ഈ സതീശങ്ങൾ എടുത്ത് ഞാൻ പോകുന്നത് രാവിലെ ഓരോ ദിവസം ആണ്.
ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ശ്രേയ ഇതെല്ലാം കൂടി മാനേജ് ചെയ്യുന്നത്? ഈ ചെറിയ ഒരു പ്രായത്തില് സ്റ്റേജ് പ്രോഗ്രാംസും എല്ലാ സംഭവം ഉണ്ട്, അപ്പൊ എങ്ങനെയാ ഇത് മാനേജ് ചെയ്യുന്നത്?
ഇതെല്ലാം മാനേജ് ചെയ്യുന്ന അച്ഛനും അമ്മയാണ്, ഈ ഷോസും എല്ലാം റെക്കോർഡിംഗ്സ് ഒക്കെ മാനേജ് ചെയ്യുന്ന അച്ഛനും അമ്മയാണ്. അപ്പോ അതിന്റെ ഗ്യാപ്പിലൂടെ ഇപ്പം കൊച്ചിലേക്ക് വരുമ്പം കൊച്ചിയിലേക്ക് എന്തെങ്കിലും ഷോ ആയിട്ട് വരുമ്പം അപ്പോ കുറച്ച് റെക്കോർഡിംഗ്സ് അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ടാണ് എടുക്കുന്നത്.
ഓക്കെ ഓക്കെ. ഏറ്റവും വലിയ ആഗ്രഹം എന്താ?
ഏറ്റവും വലിയ ആഗ്രഹം നല്ലൊരു സിംഗർ ആവാ, ശ്രേയ ചേച്ചിനെ പോലെ നല്ലൊരു സിംഗർ ആവാ, ശ്രേയ ചേച്ചി ചിത്രാന്തി അങ്ങനെ എല്ലാവരും പോലെ നല്ലൊരു സിംഗർ ആവാ.
ആ ശരി. ഇപ്പം ശ്രേയ ചേച്ചിയുടെയും ചിത്രാന്തിയുടെയും സുജാത ചേച്ചിയുടെ ഒക്കെ പേര് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, അവര് പാടിയതിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ?
ഞാൻ ചിത്രാന്തിയുടെ പാരോലും എന്ന് പറഞ്ഞൊരു പാട്ട് പാടാം.
ഓക്കെ.
താലോലം പൈതൽ താലോലം താമര പൂമ്പൊത്തിലാലോലം താലോലം പൈതൽ താലോലം താമര പൂന്തൊട്ടിലാലോലം
ഗുഡ്, താങ്ക് യു ശ്രേയ. ഈ എന്താ പറയുക, രണ്ട് പാട്ട് ശ്രേയ പാടിയതല്ലാതെ പാടാൻ പറഞ്ഞപ്പോഴും താരാട്ടുപാട്ടാണ് പാടിയത്. താരാട്ടുപാട്ട് ഒത്തിരി ഇഷ്ടമാണോ? ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പം ഇനി വരുന്ന പ്രോജക്ട്സ് എന്താണ്?
മൂവി ദിലീപ് അങ്കിളുടെ പ്രൊഫസർ ഡിങ്കൻ ഗോപി അങ്കിൾ മ്യൂസിക് സ്റ്റേഷനിലെ പ്രൊഫസർ ഡിങ്കൻ ഒരു മൂവിയില് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ അബ്രഹാമിന്റെ സന്തതികൾ മമ്മൂക്കയുടെ, അതും ഗോപ്യങ്ങൾക്ക് വേണ്ടിയാണ്. അത് ഈ അടുത്ത് സോങ് റിലീസായി, മൂവി റിലീസ് ആകാൻ പോകുന്നുള്ളൂ. പിന്നെ നീലി തന്നെ ശരത് സാറിന് വേണ്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അത് ഇറങ്ങാൻ പോകുന്നതാണ്. പിന്നെ 21 ബേക്കർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു മൂവി, അത് വിനു തോമസ് എന്നൊരു മ്യൂസിക് ഡയറക്ടറിന് വേണ്ടി പാടിയതാണ്. അപ്പൊ അത് ഇറങ്ങാനുണ്ട്. കുറെ മൂവീസ് അങ്ങനെ ഇറങ്ങാനുണ്ട്.
ഓക്കെ, അപ്പൊ തിരക്കാണ് അല്ലേ? ഇതിന്റെ എല്ലാ ഇടയ്ക്ക് ഓസ്ട്രേലിയയിലും വരുന്നുണ്ട് അല്ലേ?
അതെ, ഓസ്ട്രേലിയയിലും വരുന്നുണ്ട്.
എന്താ ഓസ്ട്രേലിയയെ കുറിച്ച് കേട്ടിട്ടുള്ളത്?
ഓസ്ട്രേലിയയെ കുറിച്ച് കേട്ടിട്ടുള്ളത് എന്താ, നല്ല അടിപൊളി സ്ഥലമാണെന്നാ കേട്ടിട്ടുള്ളത്. അവിടെ നല്ല ക്ലൈമറ്റ് ആണ്, നല്ല തണുപ്പാണ്, നല്ല അവിടെ കുറെ സിറ്റീസ് എന്റെ അടുത്ത് മെൽബണിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കറങ്ങാൻ പോകണം എന്നൊക്കെ കുറെ പേര് എന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ അടിപൊളി സ്ഥലമാണ് എന്നൊക്കെയാണ് എല്ലാവരും അടുത്ത് അഭിപ്രായങ്ങൾ കേട്ടിട്ടുള്ളത്. അങ്ങനെയാണ്.
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഏത് സിറ്റി?
കേക്കിയുണ്ട്
ആണോ? ഓക്കെ, അപ്പം ഏത് സ്ഥലം കാണാനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത്?
ഞാൻ മെൽബൺ സിറ്റി കാണാൻ.
ഓക്കെ, അപ്പം ഇനി ഒരു ഒരു കാര്യം കൂടി ചോദിക്കാം. ഇപ്പൊ ശ്രേയ ഈ സൗണ്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനും, ഇപ്പൊ ചെറിയ കുട്ടിയാണ്, അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ കളിക്കാൻ ഓടി പോകും, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് എന്താ പറയുക ചെയ്യാനുണ്ടാവും, പഠിക്കാനുണ്ടാവും, പിന്നെ കളിക്കുക, കുറെ നേരം ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കണം, പനിയുണ്ട് എന്നറിയാം. അപ്പൊ അങ്ങനെ, പക്ഷെ എന്നാലും എങ്ങനെ ഈ സൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റൂട്ടീൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇപ്പം റെഗുലർ ആയിട്ട് സാധകം ചെയ്യുന്നു, അങ്ങനെ എന്താ ചെയ്യുന്നത് ശ്രേയ? ഫുഡ് കൺട്രോൾ ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
വീട്ടിൽ സാധകം ചെയ്യാറുണ്ട്. ഫുഡ് കൺട്രോളിങ് അങ്ങനെ ഒന്നുമില്ല. ഐസ്ക്രീം തണുപ്പുള്ളത് ഇടക്കിടക്ക് കഴിക്കാറുണ്ട്, പക്ഷെ അടുപ്പിച്ച് കഴിക്കാറില്ല. കുറെ വിറ്റ് വിറ്റിട്ടാണ് കഴിക്കാറ്. അതും ചിലപ്പോ ഒരു ആഗ്രഹം വരുമ്പോ. പിന്നെ അതായത് ഫുഡ് ഐറ്റംസ് ഒന്നും മാറ്റി വെക്കാറില്ല, അതൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ സ്വാഗതം ചെയ്യാറുണ്ട്.
ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അപ്പൊ എന്തായാലും പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് ശ്രേയയുടെ ഒരു ഒരു സൂപ്പർ ഹിറ്റ് പാട്ടും കൂടി ഒന്ന് പാടാമോ?
ഓക്കെ.
വരുമോ ചാരേ നിന്നെ തൊട്ടുതലോടി കഥകൾ പാടിയുറക്കാൻ, വരുമോ ചാരേ നിന്നെ പുതുകനവൻ മഷിയുതി നിഴികളിലാദ്യം ിലുകിലും തരിവളയേകി കുഞ്ഞിക്കുണ്ടിൽ പൊന്നിച്ചൂടി വന്നു കൈ നിനും നിന്ന മിനുങ്ങേ നിന്നും തരുമ്പതാരേ വരുമോ സാറേ നിന്നും വരുമോ സാറേ.
അപ്പോ താങ്ക് യു വെരി മച്ച് ഇത്രയും സമയം, ഇത്ര നല്ല പാട്ടൊക്കെ പാടി തന്നതിനും, ഇത്രയും സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിനും. അപ്പൊ ഓസ്ട്രേലിയയിൽ കാണാം.
ഓസ്ട്രേലിയയിൽ കാണാം. ഓക്കെ.
Enjoy more stories in your language by visiting sbs.com.au.